പ്രവാസി റിസാല, സെപ്റ്റംബർ 2020. ലേഖനം, തലക്കെട്ട്, കത്തുകാലങ്ങളിലെ സ്വരനായകൻ. എഴുതിയത് ഷൗക്കത്ത് അലിഖാൻ. ശബ്ദാവിഷ്കാരം മുസ്താഖ് റഹ്മാൻ. 75-കൾക്ക് ശേഷമുള്ള ഗൾഫ് സമൃദ്ധിയുടെ കത്തുകാലങ്ങളിൽ യേശുദാസിന്റെ മുഖസാദൃശ്യമുള്ള സ്വരമാധുരിയായിരുന്നു നൃത്താട്ടിൽ വേലായുധേട്ടൻ. പോസ്റ്റ് ഓഫീസിലെ കത്ത് വായനയുടെ നായകനായിരുന്നു അദ്ദേഹം. അന്ന് 1978 മുതൽ എരമംഗത്തെ പോസ്റ്റ് ഓഫീസിന്റെ അധിപനായി പോസ്റ്റ്മാൻ കുഞ്ഞിക്കുട്ടനോടൊപ്പം അദ്ദേഹവും പ്രവർത്തിച്ചു. ബീരാവു ഹാജിയുടെ കടക്ക് സമീപത്തെ മണ്ണെണ്ണ ടിന്നിനു പുറകിലായിരുന്നു അന്ന് ഞങ്ങളുടെ തപാലാഫീസ്. ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായ ഒരു കെട്ടിടം. മൺ ഇഷ്ടികകൾ അടർന്ന് പടിഞ്ഞാറോട്ട് കിളിവാതിലുള്ള ഓല കൊണ്ട് മേഞ്ഞ അതിന്റെ വൃദ്ധശരീരം. ശൽക്കങ്ങൾ അടർന്ന് ചീഞ്ഞ കോരമീൻ പോലെ കുമ്മായമടർന്ന മണ്ണിന്റെ ചുമര് കാണാം. ആ വിണ്ടടർന്ന മൺചുമരിന്റെ പള്ളയിൽ കുമ്മായ ചുമരിൽ ഒരു പശുവും കിടാവും വരച്ചു വെച്ചിട്ടുണ്ട്. കൂട്ടിനൊരു കോണിയുമുണ്ട്. അതിനു മേലെയായിരുന്നു ദീർഘകാലം CPI ഓഫീസ്. ഒരു 10:30 ആളുകൾ ചാറ്റൽ മഴ പോലെ വരാൻ തുടങ്ങും. ഗൾഫിൽ നിന്നുള്ള ബാപ്പമാരുടെ, അച്ഛന്മാരുടെ, ഇക്കാക്കമാരുടെയും ഒക്കെ കത്തുകൾ പ്രതീക്ഷിച്ചാണ് ആ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പ്രതീക്ഷാഭരിതരുടെ ഒരു മുന്നണി. കത്തുമോഹികളാണ് അധികവും. പിന്നെ മലായക്കാരുടെയും ബോർണിയ രാജ്യത്തുള്ളവരുടെയും കത്തുകളും ഉണ്ടാവും. ഒരു 12 മണിയായ കത്ത് കാത്തിരിക്കുന്ന പ്രതീക്ഷയുടെ സൈനികർ പോസ്റ്റ് ഓഫീസ് വളഞ്ഞു. ടിക്കറ്റിംഗ് എന്ന രാഷ്ട്രീയ കല അന്ന് അത്ര വികസിച്ചിട്ടില്ല. എന്താണ് അവിടെ കുറെ ആൾക്കാരെന്ന് ബീരാവു ഹാജിയുടെ കടയിലെ സൈനികയോട് ഗോവു പണിക്കർ ചോദിച്ചു. അത് കത്ത് കാത്തിരിക്കുന്നവരല്ലേ? മെയില് വന്നിട്ടില്ല. ആ പ്രതീക്ഷകൾ ഒരു 12:30 അതിന്റെ സൈനിക ഭാവവും അച്ചടക്കവും വെടിഞ്ഞ് മടുപ്പ് ബാധിച്ച് വലിയ കുളത്തിലേക്ക് നോക്കി പറമ്പുകളിൽ കുത്തിയിരിക്കും. ചിലർ ബീരാവു ഹാജിയുടെ പീടികയിലും ആലി ഹാജിയുടെ പീടികയിലും പോയി കാജാബീടിയും കത്തിച്ച് ആലോചനാ നിമഗ്നരാകും. ഇടയ്ക്ക് ആൾക്കൂട്ടങ്ങൾ വർത്തമാനിക്കുന്നത് കേൾക്കാം. ചെക്കന്റെ കത്തും കായിയും വന്നിട്ട് കുറെ കാലായി. മീൻ വിൽക്കുന്ന അവറാനും പിഗ് മാമതും മൊറഷു കുഞ്ഞാനും നിന്ന് നിന്ന് കാല് കടഞ്ഞു. അവറാന് വിസയാണ് പ്രതീക്ഷ, മൊറഷിന് ഡ്രാഫ്റ്റാണ് വരാനുള്ളത്. അത് റൈസർ കത്താണ് പോലും. ആവൂ, മെയിലെത്തി. എല്ലാവരും പോസ്റ്റ് ഓഫീസ് ശരിക്കും വളഞ്ഞു. എരമംഗലത്തേക്കുള്ള കത്തുകൾ അന്ന് പെരുമ്പടപ്പ് വഴിയാണ് എത്തുക. സൈക്കിളിൽ വന്ന മെയിൽ കാരിയർ കാക്കി സഞ്ജി പോസ്റ്റ് ഓഫീസിലെ മെലിഞ്ഞ താടിക്കാരനെ ഏൽപ്പിച്ചു. യേശുദാസിന്റെ മുഖഛായയുള്ള താടിക്കാരൻ കെട്ടിയ കത്തുകൾ ഒന്നാകെ ചെരിഞ്ഞ് തരംതിരിക്കാൻ തുടങ്ങി. അപ്പടി അറബികളുടെ മുഖമുള്ള ഗൾഫ് മണമുള്ള കത്തുകൾ യേശുദാസ് റൈസർ കത്തുകൾ എഴുതി ചേർക്കുകയാണ്. ഞാൻ വാതിലിൽ ചേർന്ന് നിന്ന് വിലാസവും കത്തും വായിച്ചു തുടങ്ങി. എങ്ങാനും തവയിൽ ബീവുമ്മയുടെ പേരുണ്ടോ? ആവൂ, ആശ്വാസമായി. അതാ ചേർക്കുന്നു, തവയിൽ ബീവുമ്മ, തവയിൽ ഹൗസ്, എരമംഗലം. ഉള്ളിൽ കണ്ണേങ്കാവ് വേലയിലെ പൂക്കുറ്റികൾ ഉയർന്നു വിരിഞ്ഞു. ഞാൻ പകർത്തി എഴുതുന്ന കത്തിലെ കൈപ്പടയിലേക്ക് സൂക്ഷിച്ചു നോക്കി. ഇക്കാക്കയുടെ ഉരുണ്ട് തടിച്ച ഇംഗ്ലീഷിലുള്ള നീട്ടി എഴുത്തുകൾ. മുഹമ്മദ് ഉസ്മാൻ, ജീകോ എന്റർപ്രൈസസ്, box number 537, Dubai, UAE. എത്രയും പെട്ടെന്ന് പെരയിലെത്തി ഈ ആഹ്ലാദ വാർത്ത പറയാതെ എനിക്ക് നിപ്പരങ്ങ് കിട്ടുന്നില്ല. മനസ്സ് നിറയെ കങ്ങേങ്കാവ് പൂരം. കൊമ്പു കുലുക്കി വരുന്ന തിറയും മൂക്കൻചാത്തനും രജിസ്റ്റേർഡ് കത്ത് എന്ന് ഇംഗ്ലീഷിലും റൈസർ കത്ത് എന്ന് നാട്ടുകാരും പറയുന്ന ആ VIP കത്തിന്റെ ചേർക്കൽ കഴിഞ്ഞു. ഇനിയാണ് പ്രധാന പരിപാടി, കത്ത് വായന. പോസ്റ്റ്മാൻ കുഞ്ഞുകുട്ടനും വന്നു ചേർന്നു. പട്ടച്ചാരായത്തിന്റെ മണം പതുങ്ങി വന്ന് സ്വകാര്യം പറഞ്ഞു. വേലായുധേട്ടൻ കുന്നോളം കത്തുകൾ കൂട്ടി വെച്ചു. ഒരു പോങ്ങ കത്ത് കയ്യിലെടുത്ത് വേലായുധേട്ടൻ വായിക്കാൻ തുടങ്ങി. ചക്കരാത്ത് ശങ്കരൻ, മാലാട്ടിരി കുഞ്ഞുണ്ണി, വാക്കുളത്തിൽ ആയുഷുമ്മ, നൊടിയങ്കാവിൽ കുഞ്ഞു മുഹമ്മദ്, വടാശ്ശേരി കുമാരൻ, ചെറ്റാറയിൽ ചെറിയ മൊയ്തുണ്ണി, നമ്പീശൻ കാണക്കോട്ട് മടത്തിൽ, മൂച്ചിക്കൂട്ടത്തിൽ ഖദീജ, കരുമത്തിൽ കുഞ്ഞു, ഇടിയാട്ടിൽ ചെറിയ മുഹമ്മദ്, വാക്കാട്ട് മുഹമ്മദ് അജി, KP കൃഷ്ണനുണ്ണി. ഇതിനിടയിൽ മൂച്ചിക്കൂട്ടത്തിൽ ഖദീജയുടെ കത്തുടമ മകൻ അഷ്റഫ് കൈക്കലാക്കി. വേലായുധേട്ടൻ കത്ത് നൽകി വായന തുടർന്നു. തൈപ്പറമ്പിൽ അറമുഖൻ, KK ഈനാശു, KP മേരിക്കുട്ടി ടീച്ചർ, KP ഗോദവർമ്മ. കത്ത് വായന പുരോഗമിക്കുകയാണ്. ഒരുപാട് കത്തുകളുണ്ട്. അറബികളുടെ ചിത്രമുള്ള ഫോറിൻ ലക്കോട്ടുകളാണ് അധികവും. ഷെയ്ഖ് സായിദുബിന് സുൽത്താൻ അൽ നഹിയാന്റെ ചിത്രങ്ങൾ നിരന്നു കിടക്കുന്നു. കത്തുകൾ തീരാറായിരിക്കുന്നു. ഇടിയാട്ടിൽ ഹൈദർസിന്റെ കത്ത് കിട്ടിയ ഹൈദർസ്ക മൂച്ചിമ്മൽ ചാരി നിന്ന് കത്ത് വായിച്ച സന്തോഷത്തിലാണ്. മോന്റെ അറബി നല്ലോനാണ്, മോന്റെ ശമ്പളം 100 ദിർഹം കൂട്ടിയിരിക്കുന്നു എന്നതാണ് മൂപ്പരുടെ സന്തോഷത്തിന്റെ ഹേതു. എനിക്ക് കത്തൊന്നും ഇതുവരെയായി കിട്ടിയിട്ടില്ല. എന്തോ ഇന്ന് ഇക്കാക്കയുടെ കത്തുണ്ടാകുമെന്ന് മനസ്സ് പറയുന്നു. അവസാനത്തെ കത്തിന്റെ അഡ്രസ്സും വായിച്ചിട്ടേ ഇന്ന് പോകൂ. ചിലപ്പോൾ അവസാനത്തെ കത്തായിരിക്കും എനിക്കുള്ളത്. മുമ്പ് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അത് ഒരു ചരിത്രാനുഭവമാണ്. ഇതിനിടയിൽ ഇബ്രാഹിം മുസ്ലിയാരും തിക്കി തിരക്കി വന്നു നിന്നു. മുസ്ലിയാർ ഉറക്കെ പറഞ്ഞു, പോസ്റ്റ്മാഷേ, എന്റെ മോൻ അഹമ്മദ് കോയയുടെ ഒരു കത്ത് വരാനുണ്ട്, ഒന്ന് നോക്കിക്കേ. കപ്യാരത്ത് ഇബ്രാഹിം മുസ്ലിയാരുടെ പേര് നേരത്തെ വിളിച്ച വിവരം മീൻകാരൻ ബഹറു മുസ്ലിയാർക്ക് വിവരം കൊടുത്തതിന്റെ ബലത്തിലാണ് കള്ളിത്തുണിയും തുർക്കിത്തൊപ്പിയും കോട്ടുമിട്ടുള്ള ഈ മുസ്ലിയാരുടെ വരവ്. വേലായുധേട്ടൻ മാറ്റിവെച്ച ഒരു പോങ്ങ കത്തിൻ കൂട്ടത്തിൽ നിന്നും കപ്യാരകത്ത് ഇബ്രാഹിം മുസ്ലിയാരുടെ കത്ത് കണ്ടെടുത്തു. ഖത്തർ ഷെയ്ഖ് കത്തിന്റെ കവറിൽ ഖലീഫ ബിൻ ഹമദ് അൽത്താനി കുലുങ്ങിച്ചിരിച്ച് കപ്യാരകത്തെ വീട്ടിലേക്ക് നടന്നുപോയി. മില്ലുകാരൻ കുഞ്ഞുണ്ണിയുടെ മകൻ മാലാട്ടിരി ബാലകൃഷ്ണന്റെ പേര് വിളിച്ച ഉടൻ ബാലൻ ദ്രുതഗതിയിൽ കത്ത് കൈക്കലാക്കി. ഇപ്പോൾ വേലായുധേട്ടന്റെ ശബ്ദം മാത്രമേ കേൾക്കുന്നുള്ളൂ. മനുഷ്യന്റെ വാക്കുകൾ സംഗീതം പോലെ കാതുകൂർപ്പിച്ച് കേൾക്കുന്ന അപൂർവ നേരങ്ങളാണ് എരമംഗലം തപാൽ ഓഫീസിൽ വേലായുധേട്ടൻ പ്രാവർത്തികമാക്കുന്നത്. ഇതിനിടയിൽ വേലായുധേട്ടന്റെ കത്ത് വായന കേൾക്കാതെയായി. ഒരു വള്ളിക്കൊട്ട കരിതുപ്പി ബി കെ ടി ബസ് വന്നു നിന്നു. നിരനിരയായി വെച്ച കൊപ്രച്ചാക്കുകൾ ബസിന്റെ മേലെ കയറ്റിവെച്ച് ബസ് ഒന്നാം ഗീറിൽ നീങ്ങുന്ന ശബ്ദം. ആ വാഹന ഇരമ്പത്തിൽ കത്ത് വായന കേൾക്കാതെയായി. ആളുകൾ ബസ്സിനെ പിരാകാൻ തുടങ്ങി. ഇതിനിടയിൽ ഷൗക്കത്ത് അലിഖാൻ എന്ന പേരും വിളിക്കപ്പെട്ടു. പരിഭ്രമത്തോടെ ഞാൻ മുരടനക്കി. നെഞ്ചിടിപ്പ് പടപടാന്ന് കൈപ്പൊക്കി. ദാ ഇവിടെ ആളുണ്ടെന്നറിയിച്ചു. ഓളാട്ട് വളപ്പിൽ അബ്ദുൽ ലത്തീഫ് കത്ത് വാങ്ങി എന്നെ ഏൽപ്പിച്ചു. കത്ത് വാങ്ങി ഞാൻ മണത്തു നോക്കി. ഗൾഫ് സൗരഭ്യത്തിന്റെ മദനമോഹനഗന്ധം ഉള്ളിലേക്ക് ആവാഹിച്ച് ആ കത്തിലേക്ക് സൂക്ഷിച്ചു നോക്കി. ഷൗക്കത്ത് അലിഖാൻ, തവയിൽ ഹൗസ്, എരമംഗലം, 6795587, വഴി പെരുമ്പടപ്പ്, മലപ്പുറം ജില്ല. അഭിമാനപൂർവം ഞാൻ ഏറി നിന്നു. ദൂരത്തെ വലിയ കുളം നോക്കി നോക്കി. കത്ത് കിട്ടിയ ഉടനെ തന്നെ ബീരാബു ഹാജിയുടെ വടക്കു ഭാഗത്തെ നിവർത്തിവെച്ച നിരപ്പലകകളിൽ മാറിയിരുന്ന് വായിച്ചു. പ്രിയപ്പെട്ട ഷൗക്കത്തിന്, ആ തിരുവചനത്തിൽ നിന്ന് ഇക്കാക്കയുടെ കത്തിന്റെ മുകൾ ഭാഗത്ത് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. നല്ല വൃത്തിയുള്ള കൈപ്പടയാണ് ഇക്കാക്കയുടേത്. അദ്ദേഹം ബി എസ് സി കാരനാണ്. കോഴിക്കോട് ഫറൂഖ് കോളേജിലാണ് പഠിച്ചിരുന്നത്. നാട്ടിൽ പാരലൽ കോളേജ് നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇക്കാക്ക വിസ വന്നത്. ഇക്കാക്ക ഗൾഫിലേക്ക് പോയ ദിവസമാണ് ഞാൻ ഏറെ കരഞ്ഞത്. തൃശൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എന്നെയും ഇക്കാക്ക കൊണ്ടുപോയിരുന്നു. അദ്ദേഹത്തെ യാത്രയാക്കാൻ ഒട്ടേറെ ചെങ്ങായിമാർ വന്നിരുന്നു. വലിയ ഒരു സുഹൃത്തു വലയമുണ്ട് ഇക്കാക്കക്ക്. റേഷൻ കട നടത്തിയിരുന്ന സുലൈമാൻ ക, മീൻകാരൻ ബഹറു, ലിയ ട്യൂഷൻ സെന്ററിലെ മാഷന്മാർ, അവിടെ പഠിച്ചിരുന്ന കുട്ടികൾ, അന്ന് എത്രപോരം ആൾക്കാരാണ് റോഡ് മുറിച്ച് കടന്ന് എഴുപ്പുറത്തെ കാവും കാഞ്ഞിരമരങ്ങളും ആലും അതിന്റെ താഴെ ചിതറക്കിടന്നിരുന്ന കരിയിലകളും ചവിട്ടി ഞങ്ങളുടെ പെരയിലേക്ക് വന്നത്. കയ്യാലയിൽ 10-60 പേർ ചതുരം വളഞ്ഞിരുന്ന് സുപ്ര വിരിച്ചാണ് ചോറ് വയ്ക്കാനിരുന്നത്. സെലീന തീരെ ചെറിയ കുട്ടിയാണ്. ഓൾക്കും ഇജാസിനും ഇക്കാക്ക ചോറുരുട്ടി കൊടുത്തു. ഇക്ക പോവുകയല്ലേ, ഞങ്ങൾക്കിനി ആരാണുള്ളത് എന്ന സങ്കടമൊന്നും ആയിരുന്നില്ല. എന്തോ ഞങ്ങൾക്ക് വലിയ സങ്കടം വന്നു. ഇക്കാക്കയുടെ കണ്ണിൽ നിന്ന് കണ്ണീരൊലിപ്പിച്ച് ബസ്സിയിൽ വീഴുന്നത് ചുമരിലെ ജോർജ് ഫെർണാണ്ടസ്, റാം മനോഹർ ലോഹ്യ, ജയപ്രകാശ് നാരായണൻ എന്നീ നേതാക്കൾ നിർനിമിഷം നോക്കി നിന്നു. നാട്ടിലെ സോഷ്യലിസ്റ്റ് പാർട്ടി പ്രവർത്തകരിൽ പ്രധാനിയാണ് ഇക്കാക്ക. അടിയന്തരാവസ്ഥ കാലത്ത് റോഡിലെ ഇലക്ട്രിക് പോസ്റ്റിൽ വെളിച്ചപ്പെട്ടു നിന്നിരുന്ന ഒരു ബൾബിന്റെ ചുവട്ടിലിരുന്ന് കെമിസ്ട്രിയിലെ ഏതൊക്കെയോ തത്വങ്ങൾ പഠിക്കുകയായിരുന്നു അദ്ദേഹം. നേരമേറെ കഴിഞ്ഞിട്ടും അർദ്ധരാത്രിയായിട്ടും ഇക്കാക്ക വരാതെയായപ്പോൾ ഉമ്മയും പെറ്റുമ്മയും കൂടി പായേരം പറയാൻ തുടങ്ങി. അന്ന് എങ്ങനെയോ നേരം വെളുപ്പിച്ചു. പിന്നെ മോഹനേട്ടനോട് രാവിലെ തന്നെ പോയി പറഞ്ഞതിന് ശേഷമാണ് ഇക്കാക്കയെ വിട്ടയച്ചത്. അന്ന് രാത്രി പെറ്റമ്മ നീയത്താക്കിയ മംഗൂസ് മൗലിദ് ഇന്ന് ഇക്ക ഗൾഫിലേക്ക് പോകുന്ന ദിവസം അത് അപ്പുറത്ത് നടക്കുന്നു. ഇബ്രാഹിം മുസ്ലിയാർ നീട്ടി നീട്ടി മംഗൂസ് മൗലിദ് ചൊല്ലുന്നു. കയ്യാല ഒന്നാകെ ചന്ദനത്തിരിയുടെ സുഗന്ധധാരയിലാണ്. ബോംബെക്ക് പോകുന്ന ജയന്തി ജനത ട്രെയിനിൽ ഇക്കയെ യാത്രയാക്കാൻ എന്നെയും കൊണ്ടുപോയിരുന്നു. അംബാസിഡർ കാറിന്റെ പിൻസീറ്റിൽ ഇക്കാക്കയുടെ അടുത്താണ് ഞാനിരുന്നത്. ഇക്കയെ യാത്രയാക്കി വന്ന അന്ന് ഞാൻ ഏറെ നേരം ഇരുന്ന് കരഞ്ഞു. പറമ്പിൽ അച്ചാലും മുച്ചാലും നടന്നു. പെരയുടെ ഔത്ത് ഏറെ നേരം ഇരുന്നു. ഇക്കാക്കയുടെ കയ്യാലയിലെ ഒറ്റമുറി ഏകാന്തമുഖമായി. അദ്ദേഹം ഉപയോഗിച്ചിരുന്ന മേശയിലേക്ക് എന്റെ 8-ാം ക്ലാസ്സിലെ പാഠപുസ്തകങ്ങളും മാതൃഭൂമിയുടെയും കലാകൗമുദിയുടെയും പഴയ ലക്കങ്ങളും മാറ്റപ്പെട്ടു. ബോംബെയിൽ എത്തിയ വിവരത്തിന് ഇക്കാക്കയുടെ കത്ത് വന്നു. എന്റെ വിവരങ്ങൾ പ്രത്യേകം ചോദിച്ചിരുന്നു. കത്ത് കിട്ടിയ അന്ന് തന്നെ പോസ്റ്റ് ഓഫീസിൽ പോയി ആദ്യമായി 25 പൈസയ്ക്ക് ഇൻലൻഡ് വാങ്ങി വന്നു. രാത്രിയിൽ ചിമ്മിനി വിളക്ക് കത്തിച്ചു വെച്ച് ഉമ്മയുടെ വാക്കുകൾ കേട്ട് പകർത്തി എഴുതി. പെറ്റമ്മയും മുറുക്കാൻ പാത്രം തുറന്നു വെച്ച് ഇടക്ക് കയറി ഇതും കൂടി എഴുതിക്കോ എന്ന് പറയാൻ തുടങ്ങി. എത്രയും പ്രിയപ്പെട്ട മകൻ ഉസ്മാൻ വായിച്ചറിയുവാൻ പിന്നെയുള്ളതൊക്കെ പ്രയാസങ്ങളാണ്. അദാബിന്റെ മഷിപുരണ്ട അക്ഷരങ്ങൾ ഉമ്മയുടെ മുറുക്കി ചുവപ്പിച്ച ചുണ്ടുകളിലൂടെ ചിമ്മിനി വിളക്കിന്റെ സാക്ഷി വെളിച്ചത്തിൽ വാമൊഴിയായി പ്രവഹിച്ചു. ഇംഗ്ലണ്ടിന്റെ പരിമിതമായ 4 പുറങ്ങളിലേക്ക് അവ പകർത്തിവെച്ചു. കത്ത് ചുരുക്കി മറുപടിക്ക് കാത്തുകൊണ്ട് പ്രിയത്തിൽ ഉമ്മ എന്ന് കത്ത് ഉപസംഹരിച്ചു. ഉമ്മ വടക്കിനിയിൽ പോയി ചോറ്റുംകുട്ടയിൽ കൈയിട്ട് പരതി 5-8 വറ്റു കൊണ്ടുവന്നു. വറ്റു ചേർത്ത് കത്തൊട്ടിച്ചു. നാളെ രാവിലെ തന്നെ പോസ്റ്റ് ചെയ്യണം, ഉമ്മയുടെ ആജ്ഞ വന്നു. ഇംഗ്ലണ്ടിൽ അഡ്രസ് എഴുതി ചരിത്രവും പൗരധർമ്മത്തിൽ അക്ബർ ചക്രവർത്തിയുടെ പടമുള്ള പേജിൽ വെച്ചു. രാവിലെ മുസ്ഹഫ് എടുത്ത് ഇസ്സത്തുൽ ഇസ്ലാം മദ്രസ എന്ന ഓത്ത് പള്ളിയിലേക്കായി നിൽപ്പനായി ഒരു സുലൈമാനിയും വിട്ട് മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ ഉമ്മയുടെ പിൻവിളി. ചെക്ക, ഉസ്മാൻക്കുള്ള കത്തെടുക്കാൻ മറന്നജ്. ഞാൻ പിന്തിരിഞ്ഞു വന്ന് ചരിത്രവും പൗരധർമ്മവും തുറന്നു. അക്ബർ ചക്രവർത്തിയെ തൊട്ട ഇല്ലന്തി എടുത്ത് മുസഹഫിന്റെ ഉറ അയച്ച് കത്ത് ഭദ്രമായി വെച്ചു. ഓത്തുപള്ളിയിൽ നിന്ന് അലിഫും ബായും മുഴങ്ങുന്നു. ഓത്തുപലകകൾ ഉറക്കച്ചടവുള്ള കുഞ്ഞു കൺപോളകൾ തിരുമ്മി അറബി അക്ഷരങ്ങൾ വായിക്കുന്നു. സുബിഹി കഴിഞ്ഞ് വിശന്ന് വള്ളവറ്റിയ ഹൗലിലേക്ക് വല്യപ്പ എന്ന വെളിപ്പേരുള്ള ഇബ്രാഹിം മുസ്ലിയാരുടെ അരുമശിഷ്യൻ പള്ളിക്കിണറ്റിൽ നിന്നും വെള്ളം കോരി ഒഴിക്കുന്നു. കപ്പിയും കയറും തമ്മിൽ വഴക്കും വക്കാണത്തിലുമാണ്. കരകര കിരികിരി. ഞാൻ ഓത്തുപള്ളിയിൽ കയറാതെ മദ്രസ ഫലം വെച്ച് നിസ്കാരപ്പള്ളിയും കടന്ന് ടൂറിസ്റ്റ് ഹോട്ടലിന് മുന്നിലെത്തി. ബീരാവു ഹാജിയുടെ പീടിക തുറന്നിട്ടില്ല. രണ്ട് ഭീമാകാരമായ മണ്ണെണ്ണത്തിൻ്റെ പീടികയ്ക്ക് കാവലാണ്. ഞാൻ പോസ്റ്റ് ഓഫീസിന്റെ മുന്നിലെത്തി. അതാ ചുവന്ന് തുരുമ്പിച്ച ലോഹപ്പെട്ടി. അതിന്റെ ഇത്തിരി വിടർന്ന തൊള്ള തുറന്ന് കത്ത് പെട്ടിയിലേക്കിട്ടു. കത്ത് വീഴുന്ന ഒച്ച കേട്ടു. ബിസ്മി ചൊല്ലി. അത് ഇബ്രാഹിം മുസ്ലിയാരുടെ ഉപദേശമാണ്. മക്കളെ പോയി, തിന്നുമ്പോഴും കുടിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴും കയറുമ്പോഴും ഇറങ്ങുമ്പോഴും ബിസ്മി ചൊല്ലാൻ മറക്കുവോ? ഓത്തുപള്ളിക്ക് ഒറ്റ ചങ്കാണ്, മറക്കില്ല. എന്നാ ചൊല്ലിക്കോളിൻ, ബിസ്മില്ലാഹി റഹ്മാനി റഹീം. കത്ത് പെട്ടിയിടുമ്പോഴും ബിസ്മി ആകാമല്ലോ. നെഞ്ചത്തടുക്ക് പിടിച്ച മുസാഫൂറയുമായി ഓത്തുപള്ളിയിലേക്ക് കയറി ചെന്നു. മേപ്പാടക്കാരുടെ കൂട്ടത്തിൽ ചെന്നിരുന്നു. 22-ാം ജുസു മറച്ചുവെച്ച് മറ്റൊരു ബിസ്മിയിലേക്ക് അഭിഷിക്തനായി ഓത്തുപള്ളിക്കുട്ടിയായി. 9 മണിയായി. ഓത്തുപള്ളി സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം ചൊല്ലിപ്പിരിഞ്ഞു. മുസഹഫുറയുടെ വള്ളിയുടെ അവസാന കെട്ട് കെട്ടുമ്പോൾ മൊയ്ലിയാർ നീട്ടി വിളിച്ചു, സൗദ്. ഞാൻ മൊയ്ലിയാരുടെ അടുത്തേക്ക് ചെന്നു. സുഗന്ധഹാരിയായ മൊയ്ലിയാർ കാറ്റൊഴുകി. ഉസ്മാന്റെ കത്ത് വന്നാ? ഓം പേർഷ്യയിലെത്തിയോ? ഇല്ല, ഇക്ക ബോംബെയിലെത്തിയിട്ടുള്ളൂ. 1 മാസം കഴിഞ്ഞ് കപ്പലുള്ളൂ. സുബ്ഹാനല്ലാ. മോൻ കത്തെഴുതുമ്പോൾ മൊയ്ലിയാരുടെ ഒരു സലാം വെക്കണം. മൊയ്ലിയാർ അന്നത്തെ ചീരണിയിൽ നിന്നും ഒരു പ്യാരീസ് മുട്ടായി കൂടി കാസ പിഞ്ഞാണത്തിൽ നിന്ന് കയ്യിൽ വെച്ച് തന്നു. പ്യാരീസ് മുട്ടായി തോല് പൊളിച്ച് ആ മിന്നുന്ന കടലാസ് ഒന്നുകൂടി നക്കി നുണഞ്ഞ് ഇജാസിന്റെ കയ്യും പിടിച്ച് ഞങ്ങൾ ഓത്തുപള്ളിക്കുട്ടികൾ വീട്ടിലേക്ക് ഒഴുകാൻ തുടങ്ങി.